2019 മെയ് 16 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. സഭയ്ക്കുള്ളിലെ ലൈംഗിക പീഡനം മറച്ചുവെക്കരുത്, സിസ്റ്റർ ഡോക്ടർ ജസ്മി തയ്യാറാക്കിയ ലേഖനം. കത്തോലിക്ക സഭയിൽ നവീകരണം ആഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹത്തിന് പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് മെയ് 10 വെള്ളിയാഴ്ചയിലെ ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. തന്റെ അപ്പസ്തോലിക കത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയത്. സഭാ നിയമത്തിലേക്ക് നയിക്കുന്ന വിധം ഗൌരവതരമായതാണ് അപ്പസ്തോലിക ലേഖനം. കത്തോലിക്ക സഭയിലെ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ കർശന നിർദ്ദേശങ്ങളും ശക്തമായ താക്കീതുകളും അടങ്ങിയ തന്റെ വ്യക്തിപരമായ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ മാർഗനിർദ്ദേശം 2019 മെയ് 9 മാർപ്പാപ്പ പുറത്തിറക്കുകയുണ്ടായി. സതുദ്ദേശത്തോടെ ഫ്രാൻസിസ് പാപ്പ മുന്നോട്ടുവച്ച പല നല്ല നിർദ്ദേശങ്ങളും കർദ്ദിനാളുകളുടെ മുന്നിൽ വോട്ടിനിട്ടപ്പോൾ തള്ളിപ്പോയത് പോപ്പിന്റെ മുൻകാല അനുഭവമാണല്ലോ. സഭയ്ക്കുള്ളിലെ ലൈംഗിക പീഡന കുറ്റങ്ങൾ പുരോഹിതരും കന്യാസ്ത്രീകളും മറച്ചുവെക്കരുത് എന്ന് പോപ്പ് ഊന്നി പറഞ്ഞിരിക്കുന്നത് സ്വാഗതാർഹമാണ്. വ്യക്തവും ശക്തവുമാണ് പോപ്പിന്റെ നിർദ്ദേശങ്ങൾ. 1. പീഡന പരാതി 90 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണം. 2. വിവരങ്ങൾ നൽകുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. 3. പരാതികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ജൂൺ 2020 എല്ലാ രൂപതകളിലും ഉണ്ടായിരിക്കണം. 4. സഭാധികാരം ഉപയോഗിച്ച് പീഡനത്തിന് ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവും. ഏറ്റവും ശ്രദ്ധേയവും വിപ്ലവാത്മകവുമായ നിർദ്ദേശം ഇതാണ്. ദി ന്യൂ അപ്പോസ്തോലിക് ലെറ്റർ മേക്സ് ക്ലിയർ ദാറ്റ് ക്ലെറിസ് ഷുഡ് ഓൾസോ ഫോളോ സ്റ്റേറ്റ് ലോ ആൻഡ് മീറ്റ് ദയർ ഒബ്ലിഗേഷൻസ് ടു റിപ്പോർട്ട് എനി അബ്യൂസ് ടു ദ കോമ്പിറ്റന്റ് സിവിൽ അതോറിറ്റീസ്. രാജ്യത്തെ നിയമ സംവിധാനവുമായി സഹകരിച്ചുകൊണ്ട് പീഡന പരാതികൾ നിയമം കൈയാളുന്നവരോട് സഭാധികാരികൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തെയും പൌലോസ് ശ്ലീഹ കോറിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനത്തെയും ഉദ്ധരിച്ചുകൊണ്ട് സിവിൽ കോടതികളെ സമീപിക്കാൻ കത്തോലിക്ക സഭ ഇക്കാലമത്രയും വിമുഖത കാണിക്കാറുണ്ട്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ കേൾക്കുന്നില്ല എങ്കിൽ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ല എങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ നിനക്ക് വിജാതീയനെപ്പോലെയും ചുങ്കക്കാരെപ്പോലെയും ആയിരിക്കട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെപ്പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതീയരുടെ വിധി നേരിടാൻ മുതിരുന്നുവോ? ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ? നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു, അതും വിജാതീയതരുടെ ന്യായാസനത്തെ. കോറിന്തോസ് 6:16. രാജ്യത്തെ നിയമ സംവിധാനവുമായി സഹകരിക്കാൻ ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിക്കുന്നത് ഒരു വിപ്ലവാത്മകമായ ആഹ്വാനമാണ് എന്ന് സഭാധികാരികൾക്കും വിശ്വാസികൾക്കും സമ്മതിക്കാതെ തരമില്ല. ഈ അടുത്ത ദിവസം 2019 മെയ് 11 എറണാകുളം ടൌൺ ഹാളിൽ യുക്തിവാദ പഠന കേന്ദ്രത്തിന്റെ 7ാം വാർഷികമായ ചാർവാകം ദേശീയ ശാസ്ത്ര യുക്തിചിന്താ സെമിനാർ 2019 സംഘടിപ്പിക്കപ്പെട്ടു. മതത്തിൽ നിന്ന് മാനവികതയിലേക്ക് എന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ ഈയുള്ളവളും ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ സെമിനാറിൽ ഒരു പ്രഭാഷണം നടത്തിയ വ്യക്തി കുപ്രസിദ്ധ മാർപ്പാപ്പമാർ എന്ന വിഷയത്തിൽ ചരിത്രം പരിശോധിച്ച് മാർപ്പാപ്പമാരുടെ ദുർനടപ്പുകൾ എണ്ണി എണ്ണി പറയുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുള്ള ഒരു മാർപ്പാപ്പയും ഒരു നന്മയും ചെയ്തിട്ടില്ല. ഫ്രാൻസിസ് പാപ്പയുടെ പുതിയ അപ്പസ്തോലിക ലേഖനത്തെയും അദ്ദേഹം കുറ്റം കണ്ടുപിടിച്ച് വിമർശന സ്വരങ്ങൾ പ്രയോഗിക്കാൻ ഒരുമിട്ടത് ഇപ്രകാരമാണ്: ലൈംഗിക പീഡന പരാതികൾ സഭയെ മാത്രം അറിയിക്കണമെന്നും രാഷ്ട്രീയ നിയമം പാലിക്കാതെ അത് രഹസ്യമായി വയ്ക്കണമെന്നുമാണ് പോപ്പ് രേഖപ്പെടുത്തിയത് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. പ്രസംഗശേഷം തമ്മിൽ കണ്ടപ്പോൾ പോപ്പ് രാജ്യത്തെ നിയമം അംഗീകരിക്കണമെന്ന് പത്രത്തിൽ ഞാൻ വായിച്ചുവല്ലോ എന്ന എന്റെ അഭിപ്രായം അദ്ദേഹം പാടെ നിഷേധിച്ചു. സഭാനവീകരണത്തിന് ഇത്തരം പ്രഭാഷണങ്ങൾ വിഘ്നം സൃഷ്ടിക്കുമെന്നത് ഖേദകരം തന്നെ. മുൻ പാർപ്പാപ്പയായ പോപ്പ് ബെനഡിക്ട് പുരോഹിതരാൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട ഒരു സന്യാസിനി സഭയെ മൊത്തമായി പിരിച്ചുവിട്ട സംഭവം അധികം പഴക്കമുള്ളതല്ല. ഫ്രാൻസിലെ കമ്മ്യൂണിറ്റി ഓഫ് സെന്റ് ഷീൻ ആയിരുന്നു ആ ദുരനുഭവം നേരിടേണ്ടി വന്ന കോൺഗ്രിഗേഷൻ. സമൂഹത്തിൽ എന്നതുപോലെ സന്യാസത്തിലും സ്ത്രീകളെ 2ാം തര സൃഷ്ടികളായി കാണുന്നതാണ് അവരെ സെക്സിരകളാക്കാൻ പുരുഷന്മാർ വൈദികരും തുനിയുന്നതിന്റെ മൂലകാരണമെന്ന് പോപ്പ് അഭിപ്രായപ്പെടുന്നു. വത്തിക്കാനിലെ വിമൻസ് മാഗസീൻ എഡിറ്റർ ലുസേറ്റ സ്കാരിഫിയ പോപ്പിന്റെ പുതിയ ലേഖനത്തെ സ്വാഗതം ചെയ്യുന്നു. പുരോഹിതരാൽ ഗർഭം ധരിച്ച് ആ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്ന കന്യാസ്ത്രീകൾക്ക് പോപ്പിന്റെ കത്ത് അല്പം ഗുണം ചെയ്യും. സഭയുടെ ഭാഗത്തുനിന്ന് അനുസൃതമായ നടപടിക്രമങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. സാന്ദർഭികമായി മെയ് 10 പത്രത്താളിൽ ഫ്രാൻസിസ് പാപ്പയുടെ ലേഖന പരാമർശത്തിന്റെ തൊട്ടടുത്തു തന്നെ മറ്റൊരു വാർത്തയും അച്ചടിക്കപ്പെട്ടു. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസ്, ഫ്രാങ്കോ ഇന്ന് ഹാജരാവും എന്നതാണ് ശീർഷകം. ഭരണം കാണത്തെ അൽഫോൺസാമയുടെ കബറിടത്തിൽ തന്റെ മറുവാദ രേഖകൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ച ഫ്രാങ്കോ മുളയ്ക്കലിന് സത്യത്തിന്റെ പ്രവചകധ്വനി മുഴങ്ങുന്ന ഫ്രാൻസിസ് പാപ്പയുടെ കർശന നടപടികൾക്ക് കീഴിലോ രാജ്യത്തിന്റെ കോടതി നിയമങ്ങൾക്ക് മുന്നിലോ മുട്ടുകുത്തേണ്ടി വരുമോ എന്നത് കാലം തീരുമാനിക്കട്ടെ.